എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 2-ാം വാക്യം, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ആ രണ്ട് പദം ശ്രദ്ധിച്ചേ, യാഗമായി അർപ്പിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള ഒരു വഴിപാടും യാഗവും. എന്താ ഈ തമ്മിലുള്ള വ്യത്യാസം? വഴിപാടെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ഷരികമായി ഭോജനയാഗമെന്നാണ്. വഴിപാടെന്ന് പറഞ്ഞാൽ ഭോജനയാഗം. That is his life on earth. യാഗമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റൂട്ട് മീനിങ് മൂലഭാഷയിൽ പീസ് ഓഫറിങ് അല്ലെങ്കിൽ സമാധാനയാഗമായെന്ന. യാഗത്തെ കുറിച്ചുള്ള പഠനം നടത്തിയെങ്കിലേ അതിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള ഒരു ഭോജനയാഗവും ഒരു സമാധാനയാഗവുമായെന്നാണ്. അപ്പോൾ കർത്താവിന്റെ ഈ ലോക ജീവിതം ഒരു യാഗമായിരുന്നു, അവന്റെ മരണവും ഒരു യാഗമായിരുന്നു. ഇനിയും വേറെ സിമ്പിളായിട്ട് ചിന്തിക്കാം. റോമലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ജീവനുള്ള യാഗം, മരിക്കുന്നില്ല, ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്താ മരിച്ചൊരവസ്ഥ. പാപത്തിന് മരിച്ചു, സ്വയത്തിന് മരിച്ചു, ലിവിംഗ് സാക്രിഫൈസ്. അത് ജീവിക്കുമ്പോഴൊരു യാഗമാ. യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം ഒരു യാഗമായിരുന്നു. അതാണ് സെക്കൻഡ് ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. ഇനി അതിനകത്ത് ബേസിക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫൈൻ ഫ്ലവർ, യാതൊരു തരിയുമില്ലാത്ത മാവ്. അവന്റെ സ്വഭാവത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നു. സ്വഭാവ വൈശിഷ്ട്യം അവന്റെ സ്വഭാവത്തിന് ഏറ്റക്കുറിച്ചിലില്ല. നമുക്കൊക്കെ വികാരങ്ങളും നമുക്കൊക്കെ സ്വഭാവത്തിന് ഏറ്റക്കുറിച്ചുണ്ട്. ഉദാഹരണമായിട്ട് സ്നേഹമുണ്ട്, നീതിബോധമുണ്ട്, ഒക്കെയുണ്ട്. ചിലപ്പോൾ ഒരാളോട് എനിക്ക് ഒത്തിരി സ്നേഹമുള്ളപ്പോൾ എനിക്ക് നീതിബോധം കാണത്തില്ല. ഒരാളോട് ഒത്തിരി നീതിബോധം ഉള്ളപ്പോൾ ചിലപ്പോൾ എനിക്ക് സ്നേഹം കാണത്തില്ല. എന്നാൽ കർത്താവിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ സ്നേഹമുള്ളപ്പോൾ തന്നെ നീതിബോധം, നീതിബോധമുള്ളപ്പോൾ തന്നെ സ്നേഹം. സ്വഭാവം ഒരിക്കലും ഏറ്റക്കുറിച്ചുള്ളതല്ലായിരുന്നു. അത് എപ്പോഴും നോക്കിയാലും നേര്യമാവായിരുന്നു. ഇറ്റ് വാസ് ഫൈൻ ഫ്ലവർ. തരിയില്ലാത്ത കർത്താവിന്റെ ജീവിതം. അതിനകത്ത് എണ്ണ ഒഴിക്കണം. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അഭിഷിക്തനായ ദൈവത്തിന്റെ പുത്രൻ. അതിനകത്ത് കുന്തിരുക്കം ഇടണം. മാത്രമല്ല 3-ാം വാക്യം എടുത്തു വരുമ്പോൾ 3-ാം വാക്യത്തിൽ അഹരോന്റെ പുത്രന്മാരായ അടുക്കള കൊണ്ടുവരണം. അവർ മാവും എണ്ണയും കൈനിറച്ചും കുന്തിരുക്കം മുഴുവനും എടുത്ത് യാഗമെടുത്തെങ്കിൽ അർപ്പിക്കണം. ഒരു കൈനിറച്ച് മാവ് എടുക്കണം, അതിനകത്ത് എണ്ണ ഒഴിക്കണം. പക്ഷെ ദൈവം പറഞ്ഞു അതിനകത്ത് കുന്തിരുക്കം മുഴുവനും എടുക്കണം. ഒരു കൈനിറച്ച് മാവ് എടുത്തു, അതിനകത്ത് എണ്ണ ഒഴിച്ചു, കുന്തിരുക്കം മുഴുവനും എടുത്തിട്ട് നിവേദ്യമായി ആസ് എ മെമ്മോറിയൽ യാഗമെടുത്തെങ്കിൽ അത് അർപ്പിച്ചു. അത്രയേ ഉള്ളൂ ഈ ഭോജനയാഗം. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കണം. കുന്തിരുക്കം മുഴുവൻ എടുത്ത് അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം, യാഗപീഠത്തിന്റെ തീ അങ്ങോട്ട് കൂട്ടുകയാണ്. എത്രത്തോളം തീ കൂടിയോ അത്രത്തോളം എന്തോ സംഭവിച്ചു, കുന്തിരുക്കത്തിന്റെ സൗരഭ്യം ഇങ്ങനെ ഉയർന്നു. യേശുക്രിസ്തു ഭൂമി ജീവിച്ചപ്പോൾ പരിഹാസങ്ങൾ, നിന്ദകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിബന്ധങ്ങൾ ഒക്കെ വന്നു. എത്രത്തോളം തീയുടെ ആ കാഠിന്യം കൂടിയോ അത്രത്തോളം എന്തോ സംഭവിച്ചു, കർത്താവിൽ നിന്ന് സൗരഭ്യം പുറത്തു വന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ കഷ്ടങ്ങൾ വരുമ്പോൾ എന്താ പുറത്തു വരുന്നത്? നമ്മളിലുള്ള അശുദ്ധിയും ഒക്കെ പുറത്തു വരും. നമ്മുടെ കർത്താവിന് കഷ്ടങ്ങൾ ഏറി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹി വാസ് ഷോയിങ് ഫോർ ദിസ് ഫ്രാക്നസ്. അവനെ അടിച്ചപ്പോൾ, ക്രൂശിൽ ഏറ്റവും വേദന അനുഭവിച്ചപ്പോൾ അവനെ അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് കർത്താവിന്റെ ജീവിതത്തിന്റെ മഹാത്മ്യം. അതിവിടെ വരച്ചു കാണിക്കുമ്പോൾ ഇനിയും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ വരാം. ദൈവം ഇതിനകത്ത് ചിലത് ചേർക്കരുതെന്നും ചേർക്കരുതെന്നും പറഞ്ഞു. ചേർക്കരുതെന്ന് പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. യെസ്, 11-ാം വാക്യം, chapter 2, verse 11, നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനമായി ദഹിപ്പിക്കരുത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന ഹോമയാഗത്തിൽ ദൈവം നിർബന്ധമായി പറഞ്ഞു യാതൊരു പുളിപ്പും ചേർക്കരുത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ എന്തില്ലെന്ന് കാണിക്കുകയാണ്? പാപമില്ലായിരുന്നു. പോട്ടെ, ഇനിയും തേനും ചേർക്കരുതെന്ന് പറഞ്ഞെന്താ? തേ മധുരമുള്ളതല്ലേ? നമുക്ക് മനസ്സിലായി പുളിപ്പ് ചേർക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ 11-ാം വാക്യത്തിൽ പറഞ്ഞിട്ടില്ലേ പുളിച്ചതും യാതൊരു വക തേനും, എന്താ തേൻ ചേർക്കരുതെന്ന് പറഞ്ഞു? കർത്താവിന്റെ ഈ ലോക ജീവിതത്തെ വരച്ചു കാണിക്കല്ലേ. പിന്നെ എന്തിനകത്ത് തേൻ ചേർക്കരുതെന്ന് പറഞ്ഞേ? എന്താ ഈ തേനെന്നറിയാമോ? തെസ്സലോനിക്കാ ലേഖനത്തിലും യൂദാന ലേഖനവും എടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ മുഖസ്തുതിയോ ചക്കരവാക്കോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ. മുഖസ്തുതി, ചക്കരവാക്ക്, ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായത്തിന്റെ വാക്കുകളൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമി ജീവിച്ചപ്പോൾ നോക്ക, ഇന്ന് ലോകം ഏറ്റവും അധികം അഭിനന്ദിക്കുന്ന സെയിൽസ്മാൻഷിപ്പ് നമുക്കറിയാം, ആ ചക്കരവാക്ക്, മുഖസ്തുതി, കാര്യസാധ്യത്തിനായിട്ട് അവർ മുഖസ്തുതി പറയുന്നു. പൗലോസ് പറയുന്നു ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. യേശുക്രിസ്തു ഭൂമി ജീവിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയവും ചക്കരവാക്ക് മുഖസ്തുതിയും കൊണ്ട് കവരുവാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു അവന്റെ ഈ ലോകജീവിതത്തെ വരച്ചു കാണിക്കുന്ന യാഗത്തിൽ യാതൊരു തേനും ചേർക്കരുത്. ദാറ്റ്സ് നാച്ചുറൽ സ്വീറ്റ്നസ്. പാപത്തെ കാണുമ്പോൾ പാപമെന്ന് പറയുവാൻ അവന് കഴിഞ്ഞു. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിട്ട് അവരുടെ മുഹസ്തുതിയും ചക്രവാക്കും പറഞ്ഞ് അവരുടെ ഹൃദയം കവരുന്നവനായിട്ടല്ല ദൈവപുത്രനെ കാണുന്നത്. രണ്ട്, യാതൊരു പുളിപ്പും ചേർക്കരുത്. ഓക്കെ, പാവന മഹത്വം ഓർക്കുക. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന യാഗസദ്യ, നമ്മുടെ വിഷയം അവിടെ അത് അവസാനിപ്പിക്കട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, നിങ്ങൾ ബൈബിള് വായിച്ചു വരുമ്പോൾ എപ്പോഴെങ്കിലും പുളിപ്പില്ലാത്ത അപ്പത്തെ കുറിച്ച് കാണുകയാണെങ്കിൽ ഓർത്തോണം, ഭോജനയാഗമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്നത്. ബൈബിളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പുളിപ്പില്ലാത്ത അപ്പത്തെ കുറിച്ച് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഓർത്തോണം, അത് ആരെ കാണിക്കുകയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഇവര് പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം ഭക്ഷിക്കും. സൗരിമാരെന്ന് ഓർത്തേ, പുളിപ്പൊക്കെ ചേർത്ത അപ്പത്തിനല്ലയോ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ്. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി ഒന്ന് തിന്നു നോക്കിയാൽ അത് 7 ദിവസം എങ്ങനെ ഇരിക്കും? അപ്പം ഹാർഡായിരിക്കും അല്ലേ? യെസ്. പക്ഷേ നമ്മുടെ കർത്താവിന് ജീവിതത്തെ വരച്ച് കാണിക്കുന്നു, അപ്പത്തിൽ പുളിപ്പില്ല, അത് തിന്നുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വി ഹാവ് ടു ഈറ്റ്. അവനെ ആസ്വദിക്കണം, അവനെ ഭക്ഷിക്കണം. നമ്മളെ കൊരിന്തരേനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, 1 കൊരിന്തർ 5:7 ഏഴും 8 വാക്യത്തില്, തിന്മയും ദുഷ്ടതയുമായ പുളിപ്പാണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ല. സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത്. അവർ ലൈഫ് ഷുഡ് ബി ഇൻ സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത്. സിൻസിയറിറ്റി എന്നുള്ള വാക്ക് മൂലഭാഷ ഗ്രീക്കിൽ, അതിന്റെ ആശയം വന്നിരിക്കുന്നത് വിതൗട്ട് വാക്സ് എന്നാണ്. അവർ ലൈഫ് ഷുഡ് ബി വിതൗട്ട് വാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പഴയ കാലത്തൊക്കെ വിഗ്രഹങ്ങൾ വിൽക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെ തടിയൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പോടും കിഴുത്തൊക്കെ കാണും. അതിനകത്തൊക്കെ മെഴുകു വെച്ച് അടച്ചിട്ട് പോളിഷ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നും കിഴുത്തൊന്നുമില്ല. പക്ഷെ അത് കുറച്ച് വെയിലത്ത് വെച്ചാലോ, കുറച്ച് അതിനകത്തൊക്കെ ആ പോടൊക്കെ തെളിഞ്ഞു വരും. ഇവിടെ പൗലോസ് പറയുന്നു, യുവർ ലൈഫ് ഷുഡ് ബി വിതൗട്ട് വാക്സ്, ഇറ്റ് ഷുഡ് ബി സിൻസിയർ. ഞാനതൊരു പുളിപ്പില്ലാത്തൊരു ജീവിതം, യേശുക്രിസ്തു ജീവിതിച്ചുള്ള ഒരു ജീവിതം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭോജനയാഗത്തിൽ ഈ സത്യം നമ്മളെ പഠിപ്പിക്കും. അല്പം കൂടെയൊക്കെ ദീർഘമായി പാഠം എടുക്കാം. എന്നാൽ ഒരു ചോദ്യം ഞാൻ സൗരന്മാരോട് ചോദിച്ചോട്ടെ. സൗരന്മാർ പറയല്ലേ മറുപടി, കുറച്ച് മാവ് എടുത്ത് കുഴച്ചിട്ട് അതിനകത്ത് പുളിപ്പൊക്കെ ചേർത്ത്, ഈ മാവ് ഇനിയും പുളിക്കാതിരിക്കാൻ വല്ല മാർഗമുണ്ടോ? എന്താ ചെയ്യണം? ഉപ്പിടണം, പിന്നെ ഫ്രിഡ്ജ് വെക്കണം. പഴയ കാലത്ത് ഫ്രിഡ്ജില്ലല്ലോ. ബൈബിളിലൊരു വലിയ സത്യമുണ്ട്, ഒറ്റ മാർഗമേ ഉള്ളൂ. പിന്നെ നിങ്ങളെ ഉപ്പൊക്കെ ഇട്ടാൽ ഒന്നും രക്ഷയില്ല. ചിലത്തെ എന്നപ്പോൾ പറഞ്ഞു പഞ്ചസാര ഇടണമെന്ന് പറഞ്ഞു. പഞ്ചസാര ഇട്ടാൽ കൂടുതൽ പുളിക്കത്തേ ഉള്ളൂ. ഇത് പുളിക്കാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ചുട്ടച്ചാൽ മതി. യു ഷുഡ് ബേക്ക് ഇറ്റ്. ചുട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പുളിക്കാത്തതിന്റെ കാരണം? പറയാം, എന്താന്ന് പറ പുളിപ്പെന്ന് പറയുന്നത് ആക്ച്വലി ഈ പൂപ്പൽ എന്ന് പറഞ്ഞാൽ കുമിൾ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ സെല്ലാണ് പുളിപ്പെന്ന് പറഞ്ഞാൽ, ജീവനുള്ളതാ. അതുകൊണ്ടാണ് ചില പുളിപ്പൊക്കെ ചേർത്താൽ, ഈസ്റ്റ് ചേർത്താൽ അപ്പം പൊങ്ങി വരത്തില്ല. എന്നുവെച്ചാൽ ചത്തുപോയതാ. ഇറ്റ്സ് എ ലിവിങ് തിങ്, ജീവനുള്ളത്. ഫംഗൽ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ സെല്ലാണ്. അതിനനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ അത് മൾട്ടിപ്ലൈ. അതായത് നമ്മൾ കുറച്ച് മാവെടുത്ത് കുഴച്ച മാവിനകത്ത് ഇത് ചേർത്തിട്ട് ഒരു ഇരുട്ടത്ത് വെച്ചേക്കാമെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് നോക്കാമെങ്കിൽ ഇങ്ങനെ പുറത്ത് മുഴുവൻ പൂത്തിരിക്കുക. പൂത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെല്ല് മൾട്ടിപ്ലൈ ഇതെല്ലാം കിളുത്ത് പുറത്തോട്ട് വന്നാൽ ഇങ്ങനെ കിളുത്തിരിക്കുന്നു. അതായത് ഈ പൂപ്പലം നമ്മൾ പറയുന്നത് ദൈവജ്ഞാനത്തിന്റെ വലുപ്പം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പെന്തിക്കോസ്ത് ദിവസം സഭ വരുന്ന സഭയുണ്ടാകുന്ന ദിവസം, ഈ സഭയുണ്ടാകുന്ന ദിവസം ദൈവം പറഞ്ഞു, ദൈവപ്രസ് 21-ാം അധ്യായം എടുത്തേ, പുളിപ്പനെ കുറിച്ച് തന്നെ എടുത്തോണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുക. അന്ന് എടുക്കേണ്ട ക്ലാസ്സാണ്. 17-ാം വാക്യം വായിച്ചേ. 23:17 ഇവിടെ പെന്തിക്കോസ് ദിവസം സഭയുടെ യഹൂദനും യവനനുമാണ് കാണിക്കുന്നത്. പെന്തിക്കോസ് ദിവസം ജൂസ് ആൻഡ് ജെന്റൈൽസ് രണ്ടപ്പം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം, പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞു, ഈ അപ്പം പുളിപ്പിച്ച് ചുട്ടതായിരിക്കും. ഇറ്റ് ഷുഡ് ബി ലീവൻ ആൻഡ് ബേക്ക്ഡ്. ഇവിടെ ദൈവം ആവശ്യപ്പെട്ടു പുളിപ്പ് നീക്കിക്കളയണം. നീ പുളിപ്പ് കാണരുത്, വീട്ടിൽ കാണരുത്, അതിന്റെ പക്കൽ കാണരുത്, പുളിച്ച തിന്നരുത്. പക്ഷെ ഇവിടെ പറഞ്ഞു ഈ രണ്ടപ്പം പുളിപ്പിച്ച് ചുട്ടുകൊണ്ടുവരണം. അർത്ഥം മനസ്സിലായോ? There is leaven in the bread, but it is baked and the power of the leaven is gone. See, അപ്പത്തിനകത്ത് പുളിപ്പുണ്ട്. There is sin in us. നമ്മളിൽ പാപമുണ്ട്. നമ്മളിൽ പാപം ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാ. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ഈ പുളിപ്പ് വർദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാ? അത് ഓവനകത്ത് വെച്ച് ചുട്ടതാണ്. അതാവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ജ്ഞാനം എന്ന് ഓർത്ത് നോക്കിയേ. ഈ പെന്തിക്കോസ് ദിവസം വരുമ്പോൾ ആ രണ്ടപ്പം പുളിപ്പിച്ച് ചുട്ടുകൊണ്ടുവരണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആരാണെന്നറിയാമോ? പുളിപ്പിച്ച് ചുട്ട അപ്പങ്ങളാ. പാപ സംബന്ധമായി മരിച്ചവരാണ് നമ്മള്. പാപത്തിന് മരിച്ചവരാണ്. ക്രൂശിനോടുള്ള ബന്ധത്തിൽ പാപത്തിന് സലാം പറഞ്ഞവരാണ്. ദൈവം അത് കണ്ടു. ദൈവത്തിന്റെ ജനം, പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ ദൈവസന്നിൽ സമർപ്പിക്കുമ്പോൾ രണ്ടപ്പം കൊണ്ടുവരുമ്പോൾ അത് പുളിപ്പിച്ച് ചുട്ടപ്പമാണ്. അതിനകത്ത് ആ പുളിപ്പിന്റെ ശക്തി നഷ്ടപ്പെട്ടു. നമ്മൾ എന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാവം ചെയ്യാന്ന് പറഞ്ഞാൽ പച്ചവെള്ളം പോലെ അല്ലേ? നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പാവം ചെയ്യാൻ. ഇന്ന് പാവം ചെയ്യാനോ? ഇറ്റ്സ് എ സ്ട്രെയിൻ ഫോർ അസ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇന്ന് പാവം ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പാവം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പാവം ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദേർ ഈസ് സിൻ. ഈ അപ്പത്തിനകത്ത് പുളിപ്പുണ്ട്. അപ്പത്തിനകത്ത് പുളിപ്പില്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദേർ ഈസ് സിൻ ഇൻ അസ്. പക്ഷെങ്കിൽ ഈ പുളിപ്പ് വർദ്ധിക്കുന്നില്ലേ? പുതിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കാൻ സാധിക്കും. നമ്മുടെ കർത്താവിന്റെ മഹത്വം നമ്മൾ ഓർത്തു. ഭോജനയാഗത്തിൽ ലേവ്യ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കർത്താവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുമ്പോൾ പുളിപ്പ് ചേർക്കരുതെന്ന് പറഞ്ഞു, അവനിൽ പാപമില്ല. എന്നാൽ സഭയുള്ള മന്ത്രത്തിൽ വരുന്നപ്പോൾ ആ രണ്ടപ്പം പുളിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, നമ്മളിൽ വസിക്കുന്ന പാപം. പക്ഷെ നമ്മുടെ പാപത്തിന്റെ ശക്തി ദൈവം ഇല്ലാതാക്കി, പാപത്തെ നമ്മളെ മോചിപ്പിച്ചു, അതിന്റെ ആ വിടുതൽ ദൈവം തന്നു, അതിന്റെ പവറിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ചു. കർത്താവിന് സ്തോത്രം. ഈ പുളിപ്പിനോടുള്ള ബന്ധത്തിന് ഒരു ദീർഘമായ പഠനം നടത്താൻ ഞാനൊരു സീരീസ് ഓഫ് ക്ലാസ് പോലെ, അതായത് ഒന്ന് രണ്ട് മൂന്ന് മെസ്സേജ് ഒക്കെ ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പുളിപ്പിനെ കുറിച്ച് കുറെ ഇരുന്ന് പഠിക്കാനും ശ്രദ്ധിക്കാനും ഇതിനകത്ത് ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോഴാണ് ദൈവമേ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പവും ഈ യാഗത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥവും എനിക്ക് മനസ്സിലായി. ഒരു ഭാഗം കൂടെ ഞാൻ പുളിപ്പിനോടുള്ള ബന്ധത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കാം. ലേവ്യപുസ്തകം ഏഴാം അധ്യായം എടുത്ത് ലെവിറ്റിക്കസ് ചാപ്റ്റർ 7 അതോടെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 7 ഈ ലേവ്യപുസ്തകം ഏഴാം അധ്യായത്തില് വീണ്ടും ഈ യാഗം പഠിച്ചെങ്കില് നമുക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ എങ്കിലും ഞാനത് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞുതരാം. ഈ ഏഴാം അധ്യായത്തില് അതിന്റെ 11 വാക്യം തുടങ്ങി വായിച്ചാൽ സമാധാന യാഗത്തിന്റെ പ്രമാണമാണ്. ഈ സമാധാന യാഗത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ സമാധാനയാഗം ഒന്നാമത് പഠിക്കണം. യാഗങ്ങൾ തന്നെ രണ്ടു വിധത്തിലുള്ള യാഗമാണ്, ഒന്ന് സ്വമേധയായിട്ട് കൊടുത്തു ഫ്രീ വിൽ ഓഫറിങ്ങും, മറ്റൊന്ന് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വന്നു. ഉദാഹരണമായിട്ട് പാപം ചെയ്താൽ പാപത്തിന്റെ പരിഹാരത്തിന് പാപയാഗം അർപ്പിക്കണം, അകൃത്യം ചെയ്താൽ അകൃത്യത്തിന്റെ പരിഹാരത്തിന് അകൃത്യാഗം അർപ്പിക്കണം. ഇത് നിർബന്ധമായിട്ട് അർപ്പിച്ചെങ്കിലേ സാധിക്കുള്ളൂ. എന്നാൽ സമാധാനയാഗമൊന്നും അർപ്പിക്കാൻ നിർബന്ധമില്ല. അവര് ആരാധനയുടെ ഫലമായി ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന യാഗങ്ങളാണ് ഈ സമാധാനയാഗമൊക്കെ. അവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു, ദൈവം അവർക്ക് നന്മകൾ കൊടുത്തു, അല്ലെങ്കിൽ ക്ഷേമകരമായ ഒരു യാത്ര കൊടുത്തു. എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നന്ദി പറയണം. സ്തോത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? നന്ദി, താങ്ക്സ് എന്നാ. താങ്ക് എന്നുള്ള വേർഡാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ സ്തോത്രം എന്ന് പറഞ്ഞത്. സ്തുതി എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ പ്രൈസ്. സ്തുതി എന്നുള്ളത് പ്രൈസും താങ്ക്സ് എന്നുള്ളത് സ്തോത്രം എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? യഹൂദൻ ഒരു താങ്ക് ഓഫറിങ്, അവനൊരു ക്ഷേമകരമായ യാത്ര കൊടുത്തു, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം മനസ്സിലായി, അവന് ദൈവസന്നിധിയിൽ വന്ന് നന്ദി പറയണം. നമ്മൾ വന്ന് എന്തോ ചെയ്യും? ദൈവസന്നിധി വന്ന് പറയും, കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറയും. പക്ഷെ യഹൂദൻ അത് പറഞ്ഞാൽ പോരാ, നമ്മളും അത് പോരാന്നുള്ളത് ഇവിടെ കാണിക്കാൻ പോകുന്നു. യഹൂദന് ഹൃദയത്തിൽ ദൈവത്തോട് നന്ദി ഉണ്ടെങ്കിൽ, നമ്മൾ ആ 11 വാക്യം ഒന്ന് വായിക്കാം. 11 വാക്യം, യെസ്, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ആ 11 വാക്യം നോക്കി. ഇംഗ്ലീഷിൽ ദോശയെന്നും വടയെന്നൊന്നും പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ല വന്നിരിക്കുന്നത്. ദോശയെന്നുള്ളത് വാസ്തവത്തിൽ പിയേസ്ഡ് കേക്സ് എന്നാണ്, വടയെന്നുള്ളത് വേഫേഴ്സ്, യെസ് വേഫേഴ്സും, മറ്റേത് കേക്സ് എന്നാണ്. കേക്സ് എന്നുള്ളത് അൺലീവൻ പിയേസ്ഡ് കേക്സ് എന്നാണ്, പുളിപ്പില്ലാത്ത കുത്തിക്കിടിച്ച കേക്ക് എന്നാണ്. മറ്റേത് വേഫേഴ്സ്. ഇത് രണ്ടും ഒന്ന്, ഒരു കേക്ക് ചുട്ടെടുത്തിട്ട് അതെല്ലാം കുത്തിക്കിഴിച്ചു കൊണ്ടുവന്ന കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതാ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന അതിന്റെ രൂപഗുണമില്ല. കർത്താവിന്റെ ക്രൂശുഭരണത്തിൽ കർത്താവിന് രൂപഗുണം നഷ്ടപ്പെട്ടു പോയി. അടികളാൽ അവന്റെ രൂപഗുണം നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് വേഫേഴ്സ്, ഘനമില്ലാത്ത. ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്നു ഈ എംപ്റ്റി ഹിംസെൽഫ്, അവൻ തന്നെത്താൻ ഒഴിച്ചു. ഈ ലോക ജീവിതത്തിൽ അതിനെ വരച്ചു കാണിക്കുന്നതാണ് ഐദർ ഇറ്റ് ഇസ് ദോശയോ അല്ലെങ്കിൽ വടയോ, ഐദർ ഇറ്റ് ഇസ് കേക്സ് ഓർ വേഫേഴ്സ്. ഇതെല്ലാം കർത്താവിനെ കാണിക്കുന്ന, പുളിപ്പില്ലാതെ വരുന്ന ഇതെല്ലാം കർത്താവിനെ കാണിക്കുന്ന. അടുത്തത് 13 വാക്യം, നീരാജനാർപ്പണമായി അർപ്പിക്കണം. ഈ ഷുഡ് ബി എ ഹീവ് ഓഫറിങ്. ഹീവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാ, ലിഫ്റ്റിംഗ് അപ്പ്. നീരാജനാർപ്പണം എന്ന് പറഞ്ഞാൽ ഈ പുളിപ്പില്ലാത്ത അപ്പം എല്ലാം ഒരു കൈക്കകത്ത് എടുക്കണം, പുളിച്ച ഈ അപ്പം ഒരു കയ്യിലെടുക്കണം, എടുത്തിട്ട് യഹോവയുടെ സന്നിധിയിൽ ഇങ്ങനെ പൊക്കി കാണിക്കുക, മറ്റു വിധത്തിൽ പറഞ്ഞാൽ സമർപ്പിക്കുന്ന പോലെ. ഇതിനാ നീരാജനാർപ്പണം എന്ന് പറഞ്ഞാൽ ഹീവ് ഓഫറിങ്, ലിഫ്റ്റിംഗ് അപ്പ്, അത്രയേ ഉള്ളൂ നീരാജനാർപ്പണം എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ പല പ്രാവശ്യം ഈ യാഗങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ കഴിഞ്ഞ കുറേ നാൾ മുമ്പാണ് യാഗങ്ങൾ വീണ്ടും പഠിച്ചപ്പോൾ ഈ ഭാഗം ദൈവന്റെ ഹൃദയത്തോട് സംസാരിച്ചേ. നോക്കാം, ഇവിടെ ദൈവം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നീ നന്ദിയുള്ള ഹൃദയത്തോടെ എന്റെ അടുക്കൽ വരികയാണെങ്കിൽ ഈ പുളിപ്പില്ലാത്ത അപ്പങ്ങളെ ഉയർത്തണം. പുളിപ്പില്ലാത്ത അപ്പം ആരെ കാണിക്കുന്നു? യേശുക്രിസ്തുവിനെ. അടുത്തായിട്ട് പുളിച്ച മാവുകൊണ്ടുള്ള ദോശയും, അതായത് പുളിച്ച മാവുകൊണ്ടുള്ള ചുട്ട ദോശ ആരെ കാണിക്കുന്നു? നമ്മെ കാണിക്കുന്നു. അപ്പൊ ദൈവത്തോട് പറയുന്നത് എന്താണെന്നറിയോ? എന്നോട് നിനക്ക് നന്ദിയുണ്ടെങ്കിൽ എന്റെ പുത്രനെ നീ ഉയർത്തിയാൽ മാത്രം പോരാ, നിന്നെ കൂടെ പാപത്തിന് മരിച്ചിട്ട് എന്റെ സന്നിധി സമർപ്പിക്കണം. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർക്കാം അല്ലേ? അതാണ് എന്റെ അർത്ഥം. സിമ്പിളായിട്ട് മനസ്സിലായോ? ഇതിലൊട്ടും ദൈവം കുറച്ച് അംഗീകരിക്കുന്നില്ല. എനിക്ക് ദൈവത്തോട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞേ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാതിരുന്നല്ലോ. ഗോഡ് വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഇനിയും നന്ദി ഉണ്ടെന്ന് പറഞ്ഞാലോ എങ്ങനെ അർപ്പിക്കണമെന്ന് പറഞ്ഞു. റോമലേഖനം 6:13 ഒന്ന് വായിച്ചേ. റോമൻസ് ചാപ്റ്റർ 6:13 അതാണ് ഇവിടെ വായിക്കുന്ന ഈ ഇതിന്റെ വ്യാഖ്യാനം. റോമർ ചാപ്റ്റർ 6:13
അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കും.
നോക്കി ആ വാക്യം ഒന്നൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ വെറുതെ സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഇതൊക്കെ കർത്താവിനെ സന്നിധിച്ച് ആത്മാർത്ഥമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ അങ്ങ് സമർപ്പിക്കുന്നു, എന്നെ അങ്ങ് എടുത്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നിന്നെ എടുത്ത് എനിക്ക് ഉപയോഗിക്കാനൊക്കെയല്ല. അതെന്താ കർത്താവ്? പിന്നെയും പറയാം കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നിന്നെ വേണ്ടെന്ന് പറയും. എങ്ങനെ സമർപ്പിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നേ, നിന്നെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നതായി സമർപ്പിക്കും. ഫസ്റ്റ് യു ഹാവ് ടു ഡൈ. ആദ്യം പൊളിച്ച അപ്പം എന്ത് ചെയ്യണം? ചുടണം, ചുട്ടിട്ട് വേണം അർപ്പിക്കാൻ. പലരും എന്തുവാ ചെയ്യുന്നത്? കർത്താവ് എന്നെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയും. അത് ദൈവം അംഗീകരിക്കത്തില്ല. ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യം ഈ അപ്പം ചൂടണം. ഫസ്റ്റ് യു ഹാവ് ടു ഡൈ ടു യുവർ സെൽഫ് ആൻഡ് സിൻ. നീ പാപത്തിനും നിന്റെ സ്വയത്തിനും മരിച്ചിട്ട് നിന്നെ തന്നെ സമർപ്പിക്കണം. ആ വാക്കം നോക്കിയേ, സമാധാനയാഗത്തിൽ ദൈവത്തിന് നന്ദി പറയുവാൻ സ്തോത്രയാഗമായി അടിച്ചു വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉയർത്തണം. തന്റെ പുത്രനെ ഉയർത്തണം. ഞാൻ എന്നെ തന്നെ പാപത്തിന് മരിച്ചിട്ട് എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. ഞാൻ ഉയർത്തി കാണിക്കും. ആ അർത്ഥമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൊട്ടും കുറച്ച് ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവത്തിന്റെ ആലോചനകൾ തിരുവചനത്തിൽ പഴയ നിയമ പാഠങ്ങളിൽ തന്നെ മറിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഓർത്ത പോലെ ഈ ഇത് വരുമാനുന്ന നന്മകളുടെ നിഴലായിരുന്നു. ലേവ്യ പുസ്തകം 23 അധ്യായം 9-14 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സസ് 9-14.
യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻ കുട്ടിയെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗം എണ്ണ ചേർത്ത് 2 ഇടങ്ങളിൽ നേര്യമാവായിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാകും. അതിന്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞ് ആയിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം.
ആ ചാർട്ട് നോക്കിയാലേ, അവരുടെ ഫസ്റ്റ് മന്തിൽ തന്നെയാണ്, ആദ്യത്തെ മാസത്തിൽ തന്നെയാണ് ആദ്യത്തെ 3 ഉത്സവം കൊണ്ടാടുന്നത്. ഈ ഫസ്റ്റ് ഗ്യാദറിംഗിൽ തന്നെ 3 എണ്ണം കൊണ്ടാണ്. നമ്മൾ ഓർത്തു 3 പ്രാവശ്യം, വർഷത്തിൽ 3 പ്രാവശ്യം അവർ വരണം. ഫസ്റ്റ് വരവിൽ തന്നെ ആദ്യത്തെ 3 എണ്ണം കൊണ്ടാടുന്നു. നോക്കാം, ഈ ചാർട്ട് നോക്കിയാലുണ്ട്. ഫസ്റ്റ് മന്തിൽ തന്നെ ഇത് 14-ാം തീയതി കൊണ്ടാടുന്നു. പെസഹ 14-ാം തീയതി, പുളിപ്പില്ലാത്തപ്പം 15-ാം തീയതി, അടുത്തത് 17-ാം തീയതിയാണ്. ആ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, 17th day. ശബത്ത് കഴിഞ്ഞ് പിറ്റേ നാൾ വരുന്ന പോലെയാണ് ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ശബത്ത്, 17th എന്ന് പറയുമ്പോൾ ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസമായിരിക്കും ഇത് വരുന്നത്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. പഠിക്കുമ്പോൾ ആ ഡേറ്റ് നോക്കിയാൽ മതി. ഫസ്റ്റ് ഗ്യാദറിംഗിൽ ഈ 3 എണ്ണം കൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം, പെസഹായില് കർത്താവിന്റെ മരണത്തെ ചൂണ്ടിക്കാണിച്ചു. അതോടുള്ള ബന്ധത്തിലാണ്, ആദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ മരണം മാത്രമല്ല, കർത്താവിന്റെ പുനരുത്ഥാനത്തെയാണ് ആദ്യപല കത്ത് ചൂണ്ടിക്കാണിച്ചു. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ആദ്യ ഫലമായി പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നു. ബട്ട് നൗ ഈസ് ക്രൈസ്റ്റ് റിസൻ ഫ്രം ദ ഡെഡ് ആൻഡ് ബികെയിം ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദം ദാറ്റ് സ്ലെപ്റ്റ്. ക്രൈസ്റ്റ് ഈസ് എ ഫസ്റ്റ് ഫ്രൂട്ട് ആഫ്റ്റർവേർഡ് ദാറ്റ് ആർ ക്രൈസ്റ്റ് ആറ്റ് ഈസ് കമ്മിങ്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തു എന്നുള്ളവർ ഓരോരുത്തൻ താൻ താന്റെ നിരയിലാണ്. എന്തുകൊണ്ടാണ് യഹൂദൻ ഈ ആദ്യ ഫല കറ്റ കൊണ്ടുവന്നത്? പെസഹ നമുക്കറിയാം, അവിടെ മിസ്രയീമിൽ വെച്ചുള്ള വിടുതലിന്റെ ഓർമ്മയ്ക്കാണെങ്കിൽ, ഈ പുളിപ്പില്ലാത്തപ്പം അവർ പുറപ്പെട്ടു പോകുമ്പോൾ അവർ പുളിക്കാത്ത അപ്പം കൊണ്ട് അവർ പോകുന്നു എന്നുള്ളത് ദൈവത്തെ ഓർപ്പിക്കുന്നു. ആദ്യ ഫല കറ്റ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഡ്യൂട്രോണമി ചാപ്റ്റർ 26 വേഴ്സസ് 8 ഓൺവേർഡ്സ്, ആവർത്തനം 26:8.
യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം.
യെസ്, അവരുടെ വിളവെടുക്കുന്ന സമയം അവരാദ്യത്തെ കറ്റ കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ചത്തെ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഈ പ്രിപ്പയർ ചെയ്തൊരു വിഷയം അതിനകത്ത് ഇത് വരുന്നുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ഓർത്തു, ഈ ഇതിൽ നിന്നെ ഈ ആദ്യം ഒരു കറ്റ ദൈവത്തിന്, ഒരു കറ്റ എന്തിനാ ദൈവത്തിന്? ഈ ഭൂമിയും ഭൂമിയുടെ സകലവും ദൈവത്തിൻ്റെതാണ്. പിന്നെ എന്തിനാ ഈ ഒരു കറ്റ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു? ദൈവം മാത്രമല്ല, വളരെ നിർബന്ധമായിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഇത് കൊണ്ട് കൊടുക്കാതെ അവരൊന്നും പക്ഷിക്കരുതെന്നും പറയുന്നു. അപ്പമാകട്ടെ, അതിന്റെ പതിനാലാം വാക്യം നോക്കിയേ, ലേവ്യർ 23:14, നിങ്ങളുടെ ദൈവത്തിന്റെ വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങൾ വയല് കൊയ്തെടുക്കുമ്പോൾ ആദ്യത്തെ കറ്റ ദൈവത്തിന് കൊടുത്തേച്ചാൽ നിങ്ങൾ തിന്നാവും. നിർബന്ധമായിട്ട് ദൈവം പറഞ്ഞു. സി, ദൈവം വളരെ സിമ്പിളായിട്ട് ഇത്രയും മുന്നിൽ കാണിക്കുന്നുണ്ട്. ദൈവത്തിന് അവരുടെ മേലുള്ള അവകാശവും മുൻപേ അവർ ദൈവത്തിന്റെ കാര്യം അന്വേഷിപ്പാൻ അവർ ബാധ്യസ്ഥരുമാണ്. അവർ അടിമകളായിരുന്നു, ഒരിക്കലും സ്വാതന്ത്ര്യം കാണുവാൻ സാധ്യമല്ലായിരുന്നു. ദൈവം തന്നെ നീട്ടിപുജം കൊണ്ട് അവരെ വിടുവിച്ചെന്ന് മാത്രമല്ല, ദൈവം ഈ പാലും തേനും ഒഴുകുന്ന നാട് അവർക്ക് കൊടുത്തു, കനാൻ നാട് കൊടുത്തു. ഈ കനാൻ നാട്ടിൽ വാസ്തവത്തിൽ ദേ ആർ ഓൺലി കസ്റ്റോഡിയൻസ്, അവരത് ഭൂമി ദൈവത്തിന്റെ ഭൂമിയുടെ ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. വിളവും ദൈവം അവർക്ക് കാലാവസ്ഥയൊക്കെ അതാത് സമയത്ത് കൊടുത്ത് വിളവെടുത്തപ്പോൾ ദൈവത്തെ അവർ മറന്നുപോകാതെ ആദ്യത്തെ കച്ച അറുത്തുകൊണ്ട് ദൈവസമയം കൊണ്ടുപോകും. ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന് ഈ കച്ച കണ്ട് ഭക്ഷിക്കാനോ ഈ ഒരു കച്ച കൊണ്ട് ദൈവത്തിന് എന്നോ ചെയ്യാനോ, ബട്ട് ദൈവം ആഗ്രഹിക്കുന്നു തന്റെ ജനം അവന്റെ അവകാശം അവർ മനസ്സിലാക്കുവാനും മുന്നമേ അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ശേഷമേ അവരെന്തെങ്കിലും ഭക്ഷിക്കാം. ഓക്കെ, ഈ ആദ്യത്തെ കച്ച കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ വേറൊരു സത്യം പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഒബ്റ്റൈനബിൾ ഷീഫ്. ആദ്യം ലഭ്യമായതും ഏറ്റവും നല്ലതുമായ കതിരാണ് അവർ കൊണ്ടുവന്ന് ദൈവസനിൽ കൊടുത്തത്. ഒന്ന് കൊരിന്ത്യർ 15:5 നമ്മൾ വായിച്ചതാണ്, ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ആദ്യ ഫലമായി പുനരുദ്ധാനം പ്രാപിച്ചു. ഹീസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രം ദാറ്റ്. ഓക്കെ, വീണ്ടും നോക്കാം, ഈ കൊയ്ത്തിലേക്ക് നോക്കാം. വയൽ ഇങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ്, ഒത്തിരി കൊയ്യാനുണ്ട്, പക്ഷെങ്കിൽ ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഒബ്റ്റൈനബിൾ യു നോ ഷീഫ് ദേ ഹാവ് ടേക്കൺ. ആദ്യം ലഭ്യമായ ഏറ്റവും നല്ല കതിര അവർ എടുത്ത് ദൈവസനിൽ കൊണ്ട് കൊടുക്കുമ്പോൾ മറ്റൊരു സത്യങ്ങൾ പ്രസ്താവിക്കുന്നു, ഇതുപോലുള്ള ഒരുപാട് കതിരുകൾ കൊയ്യാൻ കിടക്കുകയാണ്, വിളഞ്ഞു കിടക്കുകയാണ്. എന്താ കുരുന്നരേണത്തിൽ വായിച്ചത്? 1 Corinthians 15:20-23, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, ഓരോരുത്തൻ താൻ താന്റെ നിരയിൽ. എവ്രി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. പുനരുദ്ധാനം, ആദ്യത്തെ പുനരുദ്ധാനം കറ്റ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ വാസ്തവത്തിൽ നമുക്കതിന്റെ ഉറപ്പ് തരികയാണ്. എന്ത്? ഇനിയും പുനരുദ്ധാനമുണ്ട്. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിത്വം ലോകത്തിലുള്ള മറ്റു മതങ്ങളുള്ള ഒരു മതം പോലെ ആയിപ്പോയത്. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ് ഇത് മുഴുവൻ വ്യത്യാസം വരുത്തി. ശിഷ്യന്മാരുടെ ജീവിതത്തെ നോക്കി, അവരെന്തുകൊണ്ട് രൂപാന്തരപ്പെട്ടു? അവൻ പുനരുദ്ധാനം പ്രാപിച്ചെന്ന് മനസ്സിലായി. യാക്കോബ്, നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ എടുക്കാൻ ഞാൻ പറയട്ടെ, ക്ഷീണിതനായി വൃദ്ധനായി ബലമെല്ലാം ക്ഷയിച്ച് അവൻ വളരെ വൃദ്ധനായിരിക്കപ്പോഴാണ് അവനൊരു വാർത്ത കേട്ടു. എന്ത്? യോസെഫ് ജീവിക്കുന്നു. നാം തിരുവനന്തപുരത്ത് വായിക്കുന്നു, അവൻ ഓജസ് വന്നു. ആ വൃദ്ധൻ എഴുന്നേറ്റു, എന്റെ മകൻ ജീവിക്കുന്നു, എനിക്ക് കാണണം. ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി, ക്ഷീണിച്ചുപോയി, മന്ദീഭവിച്ചു പോയി. പക്ഷെങ്കിൽ യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിന് വാസ്തവത്തിൽ ആ പ്രത്യാശ വന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ പുനരുദ്ധാനമാണ്. 1 Corinthians 15 നമ്മൾ എടുത്തു നോക്കിയാൽ, വേണമെങ്കിൽ എടുത്തു 1 Corinthians 15:2 പൗലോസ് പറഞ്ഞ വാക്യം നോക്കിക്കട്ടെ, 2:14-17 വാക്യം.
നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നു.
14
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം.
17
ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ.
യെസ്, ഈ മൂന്ന് വാക്കുകൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് റിസൺ യുവർ ഫെയ്ത്ത് ഈസ് വാല്യൂലെസ്. ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് റിസൺ ഇറ്റ് ഈസ് യുവർ പ്രീച്ചിങ് ഈസ് പവർലെസ്. ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് റിസൺ ഇറ്റ് വുഡ് ബി മീനിങ്ലെസ്. ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചില്ലെങ്കിൽ വിശ്വാസത്തിന് അർത്ഥമില്ല. ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ പ്രസംഗത്തിന് ശക്തിയില്ല. ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിന് വിലയില്ല. ഇറ്റ് ഈസ് വാല്യൂലെസ്, ഇറ്റ് ഈസ് പവർലെസ്, ഇറ്റ് ഈസ് മീനിങ്ലെസ്. പക്ഷേ യേശു ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വില വന്നു, നമ്മുടെ പ്രസംഗത്തിന് ശക്തി വന്നു, നമ്മൾ പിടിച്ചിരിക്കുന്ന വിശ്വാസം അത് വിലയുള്ളതായി മാറി, വാല്യൂള്ളതായി മാറി. സി, ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റനേക മതങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു മതമായി പോയതിന് എന്ത്? ക്രിസ്തുവിന്റെ മാർഗം. എന്നാൽ അവൻ പുനരുദ്ധാനം പ്രാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അവന്റെ പുനരുദ്ധാനം, ഇനി നമുക്ക് പുനരുദ്ധാനമുണ്ട്. ആദ്യഫലം ക്രിസ്തു, ഇനിയും കൊയ്യുവാനുണ്ട്. ഓരോരുത്തൻ താൻ താന്റെ നിലയിൽ, എവ്രി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. പുനരുദ്ധാനം ഒന്നിച്ചല്ല നടക്കുന്നത്, ആദ്യം കർത്താവ്, പിന്നീട് കർത്താവിന്റെ വരവിൽ തന്റെ സഭയുടെ പുനരുദ്ധാനം, അത് കഴിഞ്ഞ് പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം, അവരോട് ചേർന്ന് പീഡനകാലത്തിൽ കൊല്ലപ്പെട്ടവരുടെ പുനരുദ്ധാനം. ഇങ്ങനെ ഓരോരുത്തർ താൻ താന്റെ നിലയിൽ പുനരുദ്ധാനം പ്രാപിക്കും. പക്ഷെങ്കിൽ നമ്മളിവിടെ ഓർക്കേണ്ടത്, കർത്താവിന്റെ പുനരുദ്ധാനമാണ് നമുക്ക് പുനരുദ്ധാനത്തിന് ഉറപ്പ് തന്നത്. യോസെഫ് ജീവിക്കുന്നെന്നറിഞ്ഞപ്പോൾ യാക്കോബിന് ചൈതന്യമുണ്ടായി. ദൈവം വളരെ നിർബന്ധമായിട്ട് ഒരു സ്റ്റേൺ വാണിംഗ് കൊടുക്കും. എന്നാൽ ഈ ഭാഗത്തിൽ എന്നെ ഏറ്റവും ഹൃദയത്തെ കുളിർമ കൊള്ളിച്ച ഒരു വസ്തുത, ഈ പതിനൊന്നാം വാക്യത്തിൽ ഒരു വാക്യം, പതിനൊന്നാം വാക്യത്തിന്റെ ആദ്യ വാക്യം 21:11, എന്തിനാണ് ഈ കറ്റ നീരാജനം ചെയ്യേണ്ടത്? ഈ കറ്റ നീരാജനം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവനാക്കട്ടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. The priest shall wave the sheep before the Lord to be accepted for you. It's for your acceptance. Okay. ആദ്യമല്ല കറ്റ നീരാജനം ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാനാണ്. ഇറ്റ് ഇസ് ഫോർ യുവർ അക്സെപ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവിന്റെ പുനരുദ്ധാനം, ഇറ്റ്സ് ഫോർ യുവർ അക്സെപ്റ്റൻസ്. നമ്മള് വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ആരാണ്? മഹാപുരോഹിതനാണ്. ഈസ് അവർ ഹൈ പ്രീസ്റ്റ്. ഈസ് അവർ ഹൈ പ്രീസ്റ്റ്. എന്നാൽ ഈ കർത്താവിന്റെ പൗരോഹിത്യ സൂക്ഷ എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് അറിയാമോ? എപ്പോഴാണ് കർത്താവ് പുരോഹിതനായി? കർത്താവ് ഈ ഭൂമിയിലെ ഒരു പ്രാവശ്യമെങ്കിലും പുരോഹിതനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു യാഗം കർത്താവ് അർപ്പിച്ചിട്ടില്ല. അവൻ ഏത് ഗോത്രത്തിലാണ് ജനിച്ചത്? യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. പുരോഹിതന്മാർ ഏത് ഗോത്രത്തിലാണ്? ലേവി ഗോത്രത്തിലാണ്. കർത്താവിന് പൗരോഹിത്യമായിട്ട് ഒരു ബന്ധവും ഈ ഭൂമിയിൽ വെച്ചില്ല. എപ്രഹാം ലേഖനം എടുത്താട്ടെ, ഒന്ന് രണ്ട് വാക്യം നോക്കാം. ഹീബ്രൂസ് 7:7 എടുത്തേ. ഹീബ്രൂസ് ചാപ്റ്റർ 7, ഞാൻ പറയുന്ന വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. എബ്രായ 7:14 നോക്കി. എബ്രായ 7:14, ചാപ്റ്റർ 7:14.
യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോടെ മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല.
യെസ്, നോക്ക, ഈ കർത്താവ് ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. എന്നാൽ പുരോഹിതന്മാർ ജനിക്കേണ്ടത് ലേവി ഗോത്രത്തിലാണ്. പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാ രേഖപ്പെടുത്തി, യഹൂദ ഗോത്രത്തിന് പൗരോഹിത്യത്തോട് ഒരു ബന്ധവുമില്ല, കർത്താവ് ജനിച്ച ഗോത്രം. ഇനി 8 എടുത്തേ, ഹീബ്രൂസ് ചാപ്റ്റർ 8:3-4. കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ മണ്ഡലം ഏതാന്ന് നോക്കിയാട്ടെ.
ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വലതും വേണം. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു.
യെസ്, അടുത്ത വാക്യം
ന്യായപ്രമാണപ്രകാരം വഴിപാട് അർപ്പിക്കുന്നവരുണ്ടല്ലോ.
യെസ്, അവിടെ നിന്ന് ശ്രദ്ധിച്ചേ, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. ഇനിയായിരുന്നു. ഇനി 9 എടുത്തെ. 9 11-12, കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ എവിടാണെന്ന് നോക്കിയാട്ടെ. 11-12,
ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും ദൃഢവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു.
24 വാക്യങ്ങൾ. 24. യെസ്,
ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കെല്ലാം ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കെതിരെ പ്രവേശിച്ചത്.
പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കി, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. അവന്റെ പുനരുദ്ധാന ശേഷമാണ് അവന്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയുടെ മണ്ഡലം എവിടെയാണ്? സ്വർഗമാണ്, പിതാവിന്റെ സന്നിധിയിലാണ്. ആർക്കു വേണ്ടിയാണ് പ്രവേശിച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടി. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയട്ടെ, കർത്താവ് ഇന്ന് സ്വർഗത്തിൽ ഒരു പാവി രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നില്ല, ഒരു പാവിക്ക് വേണ്ടി അപേക്ഷിക്കുന്നില്ല, ഒരു പാവി രക്ഷിക്കപ്പെടുവാൻ കർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. ഇസ്രായേലിന്റെ മഹാപുരോഹിതനെ കുറിച്ച് പഠിച്ചാൽ അവന്റെ മാർബിൽ 12 കല്ലുണ്ട്. ഈ 12 കല്ലിൽ ഇസ്രായേലിന്റെ 12 ഗോത്രത്തിന്റെ പേരുണ്ട്. അവന്റെ തോളിൽ 2 കല്ലുണ്ട്. ഈ 2 കല്ലിൽ 12 ഗോത്രത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. മാർവിലും തോളിലും പേര് വഹിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് അകത്ത് പ്രവേശിക്കുകയാണ്. അവൻ പ്രവേശിക്കുമ്പോൾ അവന്റെ ജലം പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ മാർവിലും തോളിലും അവരുടെ പേരുകൾ വഹിച്ചുകൊണ്ട് പ്രവേശിക്കുമ്പോൾ അവൻ ആർക്കു വേണ്ടിയാണ് പ്രവേശിച്ചത്? അവന്റെ ജനത്തിന് വേണ്ടി. കർത്താവിന്റെ മാർവ് സ്നേഹത്തെയും അവന്റെ തോള് അവന്റെ ശക്തിയും കാണിക്കുന്നു. അവന്റെ സ്നേഹവും ശക്തിയും അവന്റെ ജനത്തിന് വേണ്ടി, അവന്റെ ജനത്തിന് വേണ്ടി വ്യാപരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ അവൻ പക്ഷവാദം ചെയ്യാൻ കരുത്. ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ മറ്റൊരുത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, മറ്റൊരുത്തിന് വേണ്ടി അവൻ യാചന കഴിക്കുന്നില്ല, അവൻ പ്രതികരിക്കുന്ന ജനത്തിന് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 17:9 20 നോക്കിയാട്ടെ. അവന്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ആണ് ചാപ്റ്റർ 17 ഓഫ് ജോൺ. യോഹന്നാന്റെ സുവിശേഷം 17:9-20, ക്രിസ്തുവിന്റെ ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി പ്രേയർ, പ്രേയർ ഓഫ് ഹിസ് ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി.
ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുന്നുണ്ട്, അവർക്ക് വേണ്ടി ഇത്രയും ഞാൻ അപേക്ഷിക്കുന്നു.
20. യെസ്,
ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു.
പ്രിയപ്പെട്ട സൗരസ്വരന്മാരെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, കർത്താവ് പ്രാർത്ഥിക്കുന്ന ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി, ഇറ്റ് ഈസ് ഫോർ ഹിസ് ഓൺ പീപ്പിൾ, നോട്ട് ഫോർ ദ വേൾഡ്. ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടിയല്ല, അവന്റെ ജനത്തിന് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവ് ഇന്ന് പിതാവിന്റെ സ്ഥലത്ത് പക്ഷപാതം ചെയ്യുമ്പോൾ ആർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്നു? ഇറ്റ്സ് ഫോർ യു ആൻഡ് മീ. എന്തൊരു പദവിയാണ് നമുക്ക്. ഈ ആദ്യഫല കത്തെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പ്രസാദനം ഇസ് ഫോർ യുവർ അക്സെപ്റ്റൻസ് ദാറ്റ് ഷീ ഹാസ് ടു ബി പേയ്ഡ്. അർത്ഥം മനസ്സിലായില്ലേ? ഇനി ഞാൻ റോമലേഖനത്തിൽ നിന്നൊരു വാക്യം കാണിക്കാം. പോലോസ് ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു, റോമൻസ് ചാപ്റ്റർ 5:8-10. ഇറ്റ്സ് എ ലോജിക്കൽ ആർഗ്യുമെന്റ് ബൈ അപ്പോസ്തലൻ പോൾ. ഇതിപ്പോ നമ്മൾ ഇത്രയും ചിന്തിച്ചിട്ട് ഒന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും. റോമൻസ് ചാപ്റ്റർ 5:8-10 ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ശത്രുക്കളായിരിക്കുമ്പോൾ പുത്രന്റെ മരണത്താൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. That which was impossible, God has done by His death. ശത്രുക്കളെ മിത്രങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ. ദൈവം അത് സാധിപ്പിച്ചു. എങ്ങനെ? പുത്രന്റെ ഭരണത്താൽ. ഇപ്പം ശത്രുക്കളായി നമ്മളിപ്പോൾ ആരായി തീർന്നു? മിത്രങ്ങളായി മാറി. വി ആർ ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സായി കഴിഞ്ഞപ്പോൾ നോക്കുക, നമ്മളെ മിത്രങ്ങളാക്കാൻ മരണമാണ് അവൻ ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് പൗലോസ് അടുത്തായിട്ട് പറയുന്നതന്നെ, മിത്ര നമ്മളെ നിരന്ന ശേഷം അവന്റെ ജീവനാൽ, ദാറ്റ് ഈസ് ഹിസ് റിസറക്ഷൻ ലൈഫ്, നമ്മൾ എത്രയധികം രക്ഷിക്കപ്പെടും. ഹൗ മച്ച് മോർ ഷാൽ വി ബി സേവ്ഡ് ബൈ ഹിസ് ലൈഫ്. പൗലോസ് പറഞ്ഞാൽ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ലോജിക്ക്? ഞാൻ ഒന്നുകൂടെ പറയാം. ഒരിക്കൽ ശത്രുക്കളായിരുന്നു. ശത്രുക്കളെ നിരപ്പിക്കുക, മിത്രങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവം ശത്രുക്കളായി നമ്മളെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ നിരപ്പിച്ചെങ്കിൽ ഇന്ന് നമ്മൾ നിരന്നു ദൈവക്കളായി മാറി. നിരന്നു ശേഷം ഇന്ന് അവന്റെ പുനരുത്ഥാന ജീവനാൽ എത്രയധികമായി നാം രക്ഷിക്കപ്പെടും. പൗലോസ് പറയുന്നത് നമ്മുടെ രക്ഷയുടെ ഭദ്രതയും ഉറപ്പും അതിന്റെ വാസ്തവത്തിൽ മഹത്വം മനസ്സിലാക്കി തരികയാണ്. ഹൗ മച്ച് മോർ ഷാൽ വി ബി സേവ്ഡ് ബൈ ഹിസ് ലൈഫ് ഇഫ് വി ആർ റിക്കൺസൈൽഡ് ബൈ ഹിസ് ഡെത്ത്. ഹൗ മച്ച് മോർ, എത്രയധികമായി രക്ഷിക്കപ്പെടും. ദ അഷുറൻസ് ഓഫ് അവർ സാൽവേഷൻ. ഇതാണ് എബ്രാലിയനെ 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, താൻ മുഖാന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഹി ഈസ് ഏബിൾ ടു സേവ് ദം ടു ദാറ്റ് ഉട്ടർമോസ്റ്റ് ബിക്കോസ് ഹി ഈസ് ലിവിംഗ് ഫോർ അസ്. നമ്മൾ ഓർത്തു, ഈ ആദ്യഫല കറ്റ എന്തിന് നിരാശനം ചെയ്യണം? നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ ആദ്യ കറ്റ ദൈവത്തിന്റെ സന്നിധിയിൽ നിരാശനം ചെയ്യണം. അർത്ഥം മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീണ്ടും നോക്കാം, നമുക്ക് അതോടുള്ള ബന്ധത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഞാൻ അത് വിട്ടിട്ട് വേറൊരു കാര്യം എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. യെസ്, ഫോർ അസ്, നമുക്ക് വേണ്ടി. ആ 11-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടത് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം. എപ്പോഴാണ് നിരാജനം ചെയ്യേണ്ടേ? ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നിരാജനം ചെയ്യണം. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, ശബത്തിന്റെ പിറ്റേന്നാൾ അത് നിരാജനം ചെയ്യണം. ഓക്കെ, വാക്യം ഒന്നെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 ഒന്നാം വാക്യല്ലേ നോക്കി.
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്.
യെസ്, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ. വീണ്ടും നമുക്ക് മർക്കോസിന് സുവിശേഷം നടത്താട്ടെ 16:1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ശബത്തിന്റെ പിറ്റേന്നാൾ, മർക്കോസ് 16:1.
ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരനെ മറിയം യാക്കോബിന്റെ അമ്മ മറിയം.
മതി, ശബത്ത് കഴിഞ്ഞ ശേഷം. ലൂക്കോസ് 24:6, ശബത്ത് കഴിഞ്ഞ് ഈ മറിയൊക്കെ കല്ലറക്കെ ചെല്ലുകയാണ്. അപ്പോൾ അവരൊരു ശബ്ദം കേട്ടായിട്ട് പറയുന്നു. ലൂക്കോസ് 24:6,
അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
കർത്താവിന് സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ച വാക്ക്, ശബത്ത് കഴിഞ്ഞ പിറ്റേ ദിവസം മറിയും മറ്റും കല്ലറക്കെ ചെന്നപ്പോൾ അവരൊരു ശബ്ദം കേട്ടു, അവൻ ഇവിടെ ഇല്ല, അവൻ പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കോ, ഇവിടെ ഈ കറ്റ നീരാജനം ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് നോക്കിയാട്ടെ, ശബത്ത് കഴിഞ്ഞ പിറ്റേന്നാണ്. ലേവ്യപുസ്തകം 23:14 അവസാനം, ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ നിരാജനം ചെയ്യണം. കർത്താവിന്റെ പുനരുദ്ധാനം നടന്നപ്പോഴാ, ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസമാണ് അല്ലേ? ഞായറാഴ്ച രാവിലെയാ കർത്താവ് പുനരുദ്ധാനം പറ അല്ലേ? യെസ്, ഞാൻ ഓർക്കുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ പുരോഹിതൻ കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞ ആഴ്ചയിലെ ശബത്തിന്റെ പിറ്റേന്നാൾ ഈ ആദ്യത്തെ കറ്റയും കൊണ്ട് തിരശ്ശീലയുടെ മുന്നേ നിന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? തിരശ്ശീല കീറിയിരിക്കുകയാണ്. കാരണം എന്നാ? അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ നിന്ന് ആദ്യത്തെ കറ്റ ദൈവം കൊയ്തത് അവന്റെ പുനരുദ്ധാനം. ശബത്തിന്റെ പിറ്റേന്നാൾ അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. അവനിവിടെ ഇല്ല, അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. നമ്മൾ ഓർത്തു, പെസഹ അറുക്കുന്ന സമയം നമ്മൾ ഓർത്തു, കൃത്യ സമയത്താണ് കർത്താവിന് പുനരുദ്ധാനവും കൃത്യമായി ശബത്തിന്റെ പിറ്റേ ദിവസം നടന്നു. കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇതിന്റെ പൊരുൾ നമ്മൾ ഓർത്തു നോക്കുക, എത്ര മഹുദ്ധീകരിക്കപ്പെട്ട കാര്യം. ഏകദേശം അതിനെക്കുറിച്ച് മനസ്സിലായി. യാഗങ്ങളെ കുറിച്ചൊന്നും ഞാൻ അതോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അവന്റെ പുനരുദ്ധാനം നമുക്ക് വേണ്ടി. ഇതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം, ഇസ് ഫോർ അവർ ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന കർത്താവ്, നമ്മൾക്ക് അംഗീകരണത്തിന് വേണ്ടി ശബത്തിന്റെ പിറ്റേന്നാൾ അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ട്, നാം ജീവിക്കും. ഇവിടെ ഇന്നത് അവസാനിപ്പിക്കാം. അവൻ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.